അധികം നാൾ ഈ സബ്ജക്റ്റ് പോകില്ല. ഇനിയും നമ്മൾ ദാവീദിനെ അങ്ങ് മാറ്റിയിട്ട് നമ്മളെ എവിടെയോട്ട് വെക്കാനായിട്ട് പോവുകയാണ്. എറിയാ നമ്മളിവിടെ ഇവിടെ വന്നു, യെരുശലേമിൽ വന്നു. ജെറുശലേമെന്ന അതിലേക്ക് വരുന്ന സമയത്ത് ദാവീദിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ വാണ്ട് ബിൽഡ് ടെമ്പിൾ ഇൻ ജെറുശലേം. പക്ഷേ ദാവീദിന് സാധിച്ചില്ല. ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അടുത്ത നമ്മൾ 132 സങ്കീർത്തനം പോകുമ്പോൾ അവിടെ കാണുന്നുണ്ട്. അത് എവിടെ കേട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാത്തിൽ അതിനെക്കുറിച്ച് കേട്ട 132 നമ്മൾ വന്നിട്ടില്ല. ഈ ഫ്രാത്ത് എന്ന് പറയുന്നത് എവിടെയാണെന്നറിയാമോ? ആരാണ് ഈ ഫ്രാത്തിനെ പറ്റി ആദ്യം നമുക്ക് ഉൽപ്പത്തി വായിക്കുമ്പോൾ? റൈച്ചൽ ആരെ ബെഞ്ചമിനെ പ്രസവിക്കുന്ന സമയമാണ് ഫ്രാത്ത്. അതാണ് ബേദലഹ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓർത്തോണം, യാക്കോബിൻ്റെ എത്ര കുഞ്ഞുങ്ങളെ വാഗ്ദത്ത നാട്ടിൽ ജനിച്ചിട്ടുണ്ട്? ഒരൊറ്റ കൊച്ചിനെ ഉള്ളൂ, അത് ബെഞ്ചമിൻ മാത്രമേ ഉള്ളൂ. അല്ലാത്തവരല്ല ഇവിടെ ജനിച്ച പിള്ളേരാ, ബാബിലോണിൽ ജനിച്ചതാ, ഇല്ലെങ്കിൽ കൽദയ പട്ടണത്ത് ജനിച്ച, ഇല്ലെങ്കിൽ ഇന്നത്തെ ഇറാഖിൻ്റെ ആ ഭാഗങ്ങളിൽ ജനിച്ച. അപ്പം മനസ്സിലായ? ക്ലിയറാണേ? അപ്പം വേദപുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ അത് രൂപകങ്ങളൊക്കെ പറയുമ്പോൾ സ്ഥലത്തിൻ്റെ പേര് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്നോട് പറയാ ഓരോ സ്ഥലം നമ്മളിപ്പം പറയാൻ, നോർത്ത് ഇന്ത്യക്കാർ പറയാൻ നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് പറയാം. അങ്ങനെ നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. പക്ഷെ നമ്മൾ ആ സ്ഥലത്തോട് ചേർത്ത് പറയും, അവർ പറയാം നമ്മൾ മദ്രാസികൾ എന്ന് പറയും, നമ്മൾ മദ്രാസികളാണ്. അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പം തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ പട്ടണമായ, ഇല്ലെങ്കിൽ തൻ്റെ ജന്മന ചെറുപ്പത്തിലെ തൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ കോളിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള ആശയം അവിടെ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ആരെങ്കിലും പറയുക, ഈ ബെനറ്റ് എവിടെ ജനിച്ചത്? അവിടെ നോർത്തിലല്ല. ഓക്കെ, ഞാൻ ഇടയാറുമുള വെച്ചതിനെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഫ്രം മൈ ചൈൽഡ്ഹുഡ്. അത് കൊണ്ടുവരാൻ വരുന്നുണ്ട് അടുത്ത വാക്യത്തിൽ, 132 കൊണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് എടുക്കുന്ന 124 എടുക്കുന്നത്. ഇച്ചിരി വോളിയം കുറയ്ക്കണം. നിങ്ങളൊന്നെടുത്ത്, നിങ്ങൾ ബൈബിൾ എടുത്ത്, ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കഥ കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരുപിടുത്തം ഇല്ലാതെ പോവും. എനിക്ക് ഇത് അവസാനിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞൊന്ന് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിക്കുക, അവൻ വൃദ്ധനായാലും വിട്ടുമാറുക എന്നൊക്കെ നമ്മൾ പറയും. നമ്മളെ നമ്മളെ കർത്താവ് നേരത്തെ കണ്ടു എന്നുള്ളത് 134 ഞാൻ എടുക്കുന്ന സങ്കീർത്തനം. എന്നാൽ 132 6 എന്ന് വായിച്ച് സാംസ് 132:6-7. വായിച്ചു ആ 2-3 വാക്യങ്ങൾ. അപ്പം ഇത് ദാവീദിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഇത് കിടപ്പുണ്ടായിരുന്നു, എപ്പോഴും ഇത് കേട്ടതാ ദൈവ വിളിയെപ്പറ്റി. ദ കോളിംഗ് വൊക്കേഷൻ, നമ്മളെപ്പറ്റിയുള്ള വിളി എന്താ നമ്മൾ. അപ്പം ദാവീദ് ആര്, യുദ്ധമെല്ലാം ചെയ്ത് ചുമ്മാ ആയിരുന്നു, അന്ന് ഒരു ആരാധനാലയം ഉണ്ടാക്കിയേക്കാമെന്ന് ധരിച്ചതാണ്. ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ്. സി, ഇതാണ് ദൈവം ഹൃദയങ്ങളെ നോക്കിയായി കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദാവീദ് ചെറുബാലനായിരിക്കുമെന്ന് തന്നെ ദാവീദിന് ഈ ദൈവം എന്ത് കൊടുത്തു? ദർശനം കൊടുത്തു. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ വിഷൻ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു വിഷനുമില്ലാതെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയായിപ്പോവും. മനസ്സിലായില്ലേ? ഇത് എന്നെ എൻ്റെ ചെറുപ്രായത്തിൽ എന്നെ ഫ്രാത്തിൽ വെച്ച്, എൻ്റെ ജന്മദേശത്ത് എൻ്റെ കുട്ടിക്കാലത്ത് വെച്ച് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ആ വലിയ താല്പര്യം എന്നാണെന്നറിയാമോ? മല്ലനായ ഗോലിയാത്തിനെ ജയിക്കണമെന്നുള്ളതല്ലായിരുന്നു, സിംഹത്തെ കീറണമെന്നുള്ളതല്ലായിരുന്നു. ആ ഫ്രാത്തിൽ വെച്ച് കേട്ടതിനെക്കുറിച്ച് പുള്ളി പറയുന്നത്, നാം എഫ്രാത്ത്, ഞാൻ ഫ്രാത്ത് എന്ന് പറയും, എഫ്രാത്തിൽ വെച്ച് അതിനെക്കുറിച്ച് കേട്ടു, വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയല്ലോ നാം. അപ്പോൾ അത് പുള്ളി പറയുന്നത് എൻ്റെ ചെറുപ്രായത്തിൽ, എൻ്റെ ബാല്യപ്രായത്തിൽ മുതലേ, ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഞാൻ ഈ സത്യം മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. യഹോവ രണ്ട് പ്രാവശ്യം, യഹോവ ഒരിക്കൽ അരുളി ചെയ്ത് രണ്ട് പ്രാവശ്യം കേട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. പ്രൈസ് എന്താണെന്നുള്ളത് എല്ലാം കൂടി എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങളെ ഇപ്പം എൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ച സമയത്ത് ഒരു വാക്യമാണ് എന്നെ ഫുൾ ടൈം ഇറക്കിയത്, പകലുള്ളിടത്തോളം അയച്ചവൻ്റെ വേല ചെയ്യുക. ഇത് ഞാനിങ്ങനെ നോക്കുമ്പോൾ ആരുടെ ഇവിടെ ഉണ്ടോ, കാറിൻ്റെ പുറയിലുണ്ടോ, അതോ എനിക്ക് തോന്നിയതാന്ന്, ടേപ്പ് വല്ലതും കിട്ടതാന്ന്, ഇതാന്ന്, പല പ്രാവശ്യം എന്നെ അത് ബോദർ ചെയ്തു. പ്രൈസ്. അപ്പം ആ കേട്ട ശബ്ദം, ഞാൻ ക്ലൻകോ പോസ്റ്റ് ഓഫീസ് ജോലി ചെയ്യുമ്പോഴാണ് അത് കേൾക്കുന്നത്. അതെന്നെ ഒരുപാട് ബോധർ ചെയ്ത്. അന്നേ ഞാൻ വിചാരിച്ചെന്നാൽ ഇച്ചിരി കാശൊക്കെ കൊടുത്ത് ഇങ്ങനെ തടിതപ്പി പോകാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പലതും നോക്കി. അത് അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് പഠിക്കാനായിട്ട് പോയപ്പം പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ടെറി ഫ്രാങ്കിൾ എന്ന് പറയുന്ന അവിടെ ഒഡേസ പോസ്റ്റ് ഓഫീസ് ചെന്നിട്ട് ടെറിയോട് പറഞ്ഞു, ടെറി ഞാൻ ഇതുപോലെ ഒരു എക്സ്, പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ നോക്കിയിരിക്കുക, ഞാൻ ഈ കമ്മിറ്റിയിലുള്ള ആളെ നീ വന്നു 3 മാസം കൊടുക്കും കയറൻ്റെ പേരോളി വരാൻ. ഞാൻ പറഞ്ഞു വലിയ കാര്യം. അങ്ങനെ ചെന്ന് ജോലി തുടങ്ങി, പാട്ടയം തുടങ്ങി, പ്രടിയം തുടങ്ങി, പാട്ടയമായി ഫുൾ ടൈമായി കഴിഞ്ഞപ്പോൾ ഇതേ ശബ്ദമാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകും കേൾക്കുന്നു. ഞാൻ റിസിപ്പുള്ളി ചെയ്തിട്ടുണ്ട്, ഓട്ട് ഐ മേഡ് എ മിസ്റ്റേക്ക്, ഞാൻ യുട്ടേൺ എടുക്കാൻ പാടാണ്, കയറാനും പാടാണ്, ഇവിടെൻ്റെ അകത്ത് ഇറങ്ങാനും അതുകൊണ്ട് വഴക്കുണ്ടാക്കാതെ സന്തോഷത്തോടു കൂടി ഇറങ്ങുമായിരുന്നു റേസിനോട്. അപ്പോൾ അവർ പറഞ്ഞപ്പം വേണേന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പോൾ വിളിയെന്നുള്ളത് ഒരിക്കലായിരിക്കും ദൈവം അതിലള്ളി ചെയ്ത, ചിലപ്പോൾ അത് നമ്മളെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ അതിലേക്ക് വരുന്നിടം വരെ. അപ്പോൾ ഫ്രാത്തിൽ വെച്ച് പുള്ളിക്ക്, ഫ്രാത്ത് എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ജന്മസ്ഥലമാണ്, ദാവീദിൻ്റെ പട്ടണം, എഫ്രാത്ത്. ഞാൻ ഫ്രാത്ത് എന്ന് പറയുന്നതിൻ്റെ അത് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ? എഫ്രാത്ത്, എഫ്രാത്ത് എന്ന് പറയുന്നതിനെ എഫ്രാത്ത് എന്നല്ലേ കറക്റ്റ് പ്രൊണൗൺസേഷൻ? യാ, എഫ്രാത്തിൽ. അപ്പോൾ അതാണ് അത് വരുന്നത്. അപ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധന ആലയം സ്ഥാപിത്ത് അത് ചെയ്യണം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ കുടുംബം നമുക്ക് വേണം. ഇത് സെക്കൻഡ് ഹോമാണ് നമ്മുടെ വർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് ഹോമാണ് നമ്മുടെ ചേർച്ച്, അതോർത്തോണം. നമുക്കൊരു കുടുംബം നമ്മൾ കെട്ടിപ്പടുക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ്, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ചേർന്ന് അതാണല്ലോ. കുറച്ചു കാലം കഴിയുമ്പോൾ വളർന്ന് കുഞ്ഞുങ്ങളങ്ങ് സെനറ്ററായി വലിയതായിട്ട് വരും. ഇപ്പം ഒബാമ വളർന്ന് ചിലപ്പം ഷിക്കാവൂലായിരിക്കും, പുള്ളിയുടെ അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. പ്രോജക്റ്റ് ടൈപ്പുള്ള ഒരു അപ്പാർട്ട്, നിങ്ങളാരും പ്രോജക്റ്റ് ഇപ്പോട്ടുണ്ടോ? പ്രോജക്റ്റ് ഇപ്പോൾ പ്രോജക്റ്റ് എന്നാന്ന് വെച്ചാൽ അറിയാം. എൻ്റെ കർത്താവ്, നമ്മൾ എത്ര ഭാഗ്യമുള്ളവർ. കൊറക്റ്റ്. ഹാവ് യു എവർ ബീൻ ദയർ? ഹാവ് യു എവർ ബീൻ ദയർ? നോ. ഐ വിൽ എക്സ്പ്ലെയിൻ. ഇത് റെക്കോർഡ് ചെയ്യില്ലെന്ന് വിശ്വസിക്കുന്നു. എനിക്കും അറിയാൻ വയ്യായിരുന്നു. ഞാനിവിടെ വന്നു കഴിയുമ്പോൾ എൻ്റെ സഹോദരങ്ങളുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാനൊരു ചർച്ച ഉണ്ടായിരുന്നു. അല്പം സാധാരണയുള്ള ബുദ്ധിമുട്ടുകളുള്ളൂ. പക്ഷേ ഞാൻ ജോലിക്ക് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു കാര്യം, പ്രോജക്റ്റുകളിൽ ഈ ചെക്കുകൾ വരുന്നുണ്ട്, വെൽഫെയർ ചെക്കുണ്ട്. അപ്പം നിനക്ക് അതിൻ്റെ അകത്ത് അസൈൻമെൻ്റ് ഉണ്ട്, അവിടെ പോകണം, അതിൻ്റെ നമ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്യണം, ചെക്ക് ചെയ്യണം, കാര്യമെല്ലാം വേണം. അപ്പോൾ അവർ തമ്മിൽ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. യൂണിഫോം ഇല്ലാതെ അങ്ങനെ എൻ്റെ ചാക്കോ, ചാക്കോ എബ്രാന്ന് പി സി എന്നുള്ളത്, സി ചാക്കോ, ചാക്കോ എങ്ങനെ വിടും? ഞാൻ ഇവരെന്നെ ഈ പറയുന്നത് കൊണ്ട് എന്നെ എന്നെ യുദ്ധത്തിന് വിടാൻ പോകുന്നു, എനിക്കറിയില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോകണം, പക്ഷേ നീ യൂണിഫോം ഇട്ടുകൊണ്ട് പോകാൻ ഒക്കെ ഉള്ളൂ, അല്ല പോകരുതെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു രണ്ട് വലിയ കാര്യമൊന്നും, ഞങ്ങളാരും പോലീസുകാരല്ല, ഞങ്ങളൊന്നുമല്ല. പക്ഷേ ഞാൻ ആ പ്രോജക്റ്റിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രത്യേക വേൾഡാണ്, മനോരോഗികൾ, ഭ്രാന്തർ. ഞാൻ നോക്കുമ്പോൾ ഒരു കൊച്ചു, ഒരു പെങ്കൊച്ചിനെ ഒരു ചെറുപ്പക്കാരനെ ഒരു കത്തി വെച്ച് എൻ്റെ കണ്ണിൽ നിന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അവൾ എന്നെ ചെയ്യുന്നത് നോക്കാൻ അവൾക്ക് ഭയമുണ്ട്. ഞാൻ ഓടി അങ്ങ് പോയി. ഡ്രഗ് അഡിക്ഷൻ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു നരകം പിടിച്ചൊരു സ്ഥലം പോലെ എനിക്ക് തോന്നി. ഒരുപാട് ലോ ഇൻകം ആൾക്കാരും താമസിക്കുക. ഒരു പെങ്കൊച്ചിനെ ഇതുപോലെ എലിവേറ്ററിൻ്റെ അവിടെ വെച്ചുകൊണ്ടിരിക്കുക, ഒരുത്തം പിടിച്ചുകൊണ്ടിരിക്കുക. ഇവിടത്തേക്ക് പിച്ചാത്തിയുണ്ട്, ഞാൻ കാണുവാ. എന്നെ കണ്ട എക്സ്ക്യൂസ് മീ, ഐ ആം സോറി എന്ന് പറഞ്ഞു. ഇവൻ എന്നാ ചെയ്യുന്നതോ ഒന്നും അറിയില്ല. അവിടെ നടക്കുന്നത് കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ച് വീട്ടിലോക്കിലുള്ള ഒരു വല്ല ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ്. അവരാരാ, എന്നാ, ഏതാ, ഓർത്തിനങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് എന്നെ കണ്ട് ഹോ അവനോട് ചോദിച്ചു, ഞാൻ ബാബിയാന്ന് പറഞ്ഞു. അവനോട് 6 അടി പൊക്കമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മാനസികരോഗിയാന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ആർക്കും വേണ്ടാത്തവനും സർക്കാർ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുന്ന ഒരു 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 സ്ഥലമാണ്. അങ്ങനെയുള്ളിടത്തു നിന്ന് വളർന്നു വന്ന ഒരുപാട് പ്രീച്ചേഴ്സുണ്ട്. അങ്ങനെയുള്ള ചിലരുടെ പ്രീച്ചേഴ്സുണ്ട്. അവരുടെ പേര് പറയാൻ എനിക്ക് പേടിയോ, അല്ല റെക്കോർഡ് ചെയ്യുന്ന പോയെങ്കിൽ ഇന്ന് അമേരിക്കയിൽ ഏറ്റവും വലിയ പ്രീച്ചേഴ്സൊക്കെ അങ്ങനെ അതിൻ്റെ അകത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോജക്റ്റ് വളരുക എന്ന് പറയുന്നത് ടീനേജറായി കഴിഞ്ഞ പെൺകുട്ടികൾ അവിടെ വളരാനൊക്കില്ല, ആൺകുട്ടികൾക്ക് വളരാനൊക്കില്ല. എല്ലാത്തരം പോലീസും ഒക്കെ അതിൻ്റെ വെളിയിലുണ്ട്, അതിൻ്റെ കയറുന്ന എൻട്രൻസിലുണ്ടെങ്കിൽ അകത്തെന്താ നടക്കുന്നതെന്ന് അറിയില്ല. വളരെ കഷ്ടം പിടിച്ച പൂറായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിലാണ് അവിടെ വളരുന്നത്. താങ്കോട് നമ്മുടെ ആൾക്കാരൊന്നും അങ്ങനെ ഒരു അന്തരീക്ഷമില്ല. നമുക്ക് വളരുവാനായിട്ടൊരു കുടുംബം, അത് അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ബേസ്മെൻ്റ് ആണെങ്കിലും, ഒരു ദൈവീയ അന്തരീക്ഷത്തിൽ വളരുവാൻ നമുക്ക് ഇടയായതിൻ്റെ അത് ദൈവത്തെ സ്തുതിക്കണം. ദാവീദ് അങ്ങനെയുള്ളൊരു കുടുംബത്തിലെ അംഗമാണെന്ന് നമുക്ക് നിശ്ചയിക്കാം. ചിലർ പറയുന്നുണ്ട് ബഹുഭാര്യത്വം അക്കാലം ഉണ്ടായിരുന്നുകൊണ്ട് പല അമ്മമാരുടെ മക്കളായിരുന്നു, സഹോദരങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, വേദവസ്തുതിയുടെ തെളിവില്ല. ഇറ്റ്സ് ഓക്കെ, അതൊന്നും നമ്മുടെ ഇഷ്യൂസല്ല. എന്നാൽ വേറൊരു കാര്യം അറിയാം, നമുക്കറിയാം എരിഹോക്കോട്ട പിടിച്ച നാൾ മുതൽ ആ റാഹാബ് എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്നും സൽമോനിൽ അങ്ങനെ അവർ വന്നതാണ് അവരുടെ പാരമ്പര്യം. മനസ്സിലായി. അവിടെ യഹൂദ ഗോത്രക്കാരും അവിടെ അവകാശ ഭൂമിയുമായിരുന്നു. അപ്പം ആ ഫ്രാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഒരു മാന്യനായിരുന്നു. ബോവസ് എന്ന് പറയുന്ന ആളൊരു മാന്യനായിരുന്നു. അപ്പം ഒരു നല്ല ആത്മീയ അന്തരീക്ഷത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്. അറിയാമോ, അങ്ങനെ വളരാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനോട് സാഹചര്യമില്ല. നാമൊക്കെ ഇവിടെ രക്ഷിക്കപ്പെട്ടു വന്നിട്ടുള്ള എനിക്കറിയാം ചില കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്, അവർ തന്നെ ദൈവത്തെ അറിഞ്ഞ്. അല്ലാത്ത എന്നെ പോലെ ഇവിടെ അല്ലാത്ത സെക്കൻഡ് തേർഡ് ജനറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗൈഡൻസ് ഞങ്ങളുടെ പേരൻസ് തന്നില്ലായിരുന്നു, ഞാൻ ഇവിടെ ഉണ്ടാവും എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ പറയും അത് ദൈവം കണ്ടിട്ടുള്ള വാസം ഉണ്ടാവും, സംബന്ധിച്ചതിന് കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്നെ എപ്പോഴും അത് ബോദർ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ചെറു പ്രായത്തിൽ തന്നെ ദൈവവിളിക്കായി സമർപ്പിക്കപ്പെട്ടവരും ദൈവത്തെ സമർപ്പിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ദൈവശബ്ദം കേട്ട വ്യക്തിയാണെന്നും 132 സങ്കീർത്തനത്തിലുണ്ട്. പുള്ളി എവിടെ വെച്ചാൽ കേട്ടത്? എഫ്രാത്തിൽ വെച്ച് കേട്ടു. എഫ്രാത്ത് എന്ന് വെച്ചാൽ എവിടെ? പുള്ളിയുടെ ജന്മസ്ഥലത്ത് വെച്ച് കേട്ടു. ഇനിയും നമ്മൾ വരും. അപ്പോൾ പുള്ളിയുടെ ആഗ്രഹം എന്നതറിയാം, ഒരു സഭ അല്ലെങ്കിൽ ഒരു ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ളതായിരുന്നു രാജ്യത്തെക്കാട്ടിലും. അപ്പോൾ ഇത് നോക്കിക്കോണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിരിച്വലായിട്ടൊരു ചർച്ചാണെങ്കിലും ഇന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നെങ്കിൽ വരാൻ പോകുന്ന ഒരു ലോകത്തിൽ ക്രിസ്തുവിനോടുകൂടി നമ്മൾ ഈ മില്യനും അത് കഴിഞ്ഞ് നമ്മൾ ദൈവത്തോടുകൂടി വാഴാനും കൂടെ പോകുന്ന അതിനു വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷനും കൂടെയാണ് നമ്മുടെ ഈ ആത്മീയ ജീവിതം. ഈ നമുക്ക് അപ്പം കിട്ടുന്നതിനും ആരോഗ്യം കിട്ടുന്നതിനും വേണ്ടി മാത്രം നമ്മൾ വന്ന് ആരാധിക്കുകയല്ല, ഈ ലോകത്തിലല്ല വരാനുള്ളൊരു നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നവരാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പം നമ്മുടെ മനസ്സിൽ മുഴുവൻ എന്തുവാ? കർത്താവെ വരണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞു കർത്താവെ വരണം, എനിക്ക് 1000 ആണ്ട് കർത്താവിനോട് താമസിക്കണം, എനിക്ക് ആ പുതിയ ദർശനം. അങ്ങനെയുള്ളവരല്ലേ നമ്മളെല്ലാവരും. അപ്പം നമ്മുടെ ആഗ്രഹം എന്തുവാ? നമുക്ക് ആഗ്രഹിക്കാൻ മാക്സിമം 100 വർഷം ജീവിക്കാൻ, 100 വർഷം ആയി സംഗതി തന്നാൽ അതിനോടുള്ള ചിന്തിക്കുള്ള 50 വയസ്സ് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇനി നമ്മളെക്കൊണ്ട് വലുതായിട്ടൊന്നും പിടിച്ചാലൊന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. എങ്ങനെയും ഈ പിന്നെ പിള്ളേരെ പഠിപ്പിക്കണം, അവരെ ദൈവഭാഗത്ത് കൊണ്ടുപോകണം, പിന്നെ നമ്മുടെ റിട്ടയർമെൻറ്റിൽ എങ്ങനെയും നമ്മളൊരു ഭാഷയുടെ കഞ്ഞി കുടിച്ച് ജീവിക്കണം. കഞ്ഞിന്നല്ല, അത് കുടിക്കാതില്ല. എന്നാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒന്ന് ജസ്റ്റ് അങ്ങ് പോകണമെന്നുള്ളതാണ്. എന്നാൽ എന്നാൽ മറു സൈഡ് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് എന്നാ? എൻ്റെ കർത്താവ് വരും, എൻ്റെ കർത്താവിനോട് പോകണം. അപ്പം ആ മനസ്സിനെക്കുറിച്ച് ഞാൻ പറയുന്നത് പ്രാണൻ എന്നുള്ള വേർഡ് പറയുന്നു. പഴയ നിയമത്തിൽ പ്രാണൻ പാതാള പറദീസയിലെ വിശ്രമിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ പുതിയ നിയമ വിശ്വാസികളല്ലായിരുന്നു അവർക്ക്. ട്രൈക്കോട്ടമി ഉണ്ടെന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ കാര്യ ക്രൂശീകരണം നടക്കാതെ ഇതൊന്നും വിശ്വസിക്കാനൊക്കെ ഇല്ലായിരുന്നു. മിശിഹ വന്നതോടുകൂടിയാണ് പഴയ നിയമം എന്ന് പറയുന്നത് അതിനുള്ള ക്രിസ്തുവിനോട് പ്രിപ്പറേഷനായിരുന്നു. പുതിയ പഴയ നിയമത്തിൻ്റെ അത് ബലപ്പെട്ടത് പുതിയ നിയമം വന്നതുകൊണ്ട്. നമ്മൾ കരുതുന്ന പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളും എന്ന് പഠിക്കുന്നതിനെക്കാളും വ്യത്യാസം ഇപ്പോൾ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ടില്ലായിരുന്ന പഴയ നിയമത്തിന് യാതൊരു വിലയില്ലായിരുന്നു. നാട്ടിലിരിക്കുന്ന ഞാൻ തമാശയായിട്ടാണെങ്കിലും പറഞ്ഞു, എനിക്ക് ഹണിവല ജോലി കിട്ടും. അപ്പോൾ അവിടെ ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവറുണ്ടായിരുന്നു, ഗോവക്കാരൻ. അപ്പോൾ പുള്ളി ലെറ്റർ മേടിച്ചോണ്ടിരുന്നു, ആരോ എവിടെയോ എഴുതിയ ഒരു ലെറ്റർ ഉണ്ട്. അത് നോക്കിയിട്ട് ഒരു സ്ത്രീ എഴുതുന്നത്, ചേട്ടൻ വരുന്നില്ലേ നമ്മുടെ കേരളത്തിൽ നിന്ന്. ഇയാൾക്ക് മലയാളം അറിയാവുന്നുണ്ട്. ഇയാളെ പൊട്ടിച്ച് വായിച്ചിട്ട് അയാൾ ആ ചേട്ടനെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ടില്ല. ഇയാൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ചേട്ടൻ്റെ ഒരു ദിവസം ഈ ദേഷ്യം വന്നിട്ട് ഇയാൾ പറയാം, ചേട്ടൻ്റെ അവർ എഴുതി എങ്ങനെ ചേട്ടനില്ലെന്ന് പറഞ്ഞിട്ട് വന്നില്ല, ചേട്ടൻ്റെ പടം വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ഒരു അറബിയുടെ പടം എടുത്ത് ഇതിൻ്റെ അകത്തിട്ട് ഇയാൾക്ക് അയച്ചു. ഇയാൾ അത്ര തമാശകാരനായി ഇയാൾ. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഇങ്ങനെ ആയിപ്പോയോ പക്ഷേ? അപ്പോൾ അവരായിരിക്കും ഈ പർദ്ദ കേട്ടിരിക്കുന്ന പോലത്തെ ദിദാക്ഷ കേട്ടോണ്ടിരിക്കുന്നതെന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നാൾ ഏതോ ഒരു മനുഷ്യനവിടെ ഭർത്താവായിരിക്കും, ആങ്ങളെ ആയിരിക്കും, ആരോ പേർഷ്യയുടെ ഇവിടെ വന്ന് നഷ്ടപ്പെട്ടു പോയിക്കാണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചുകയാണ്, വീടാണോ പിക്ചറ് അല്ല ഒരു പിക്ചറേലാണ്, പിക്ചർ ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഫുള്ളി ഇത് അയച്ചു കൊടുത്തെന്ന് പറഞ്ഞു. കുറച്ച് നാൾ ഒരാളിനെ പറ്റി പിക്ചറ് കണ്ടുകൊണ്ടിരുന്നതിലെന്തുണ്ട്? എന്നാൽ നേരിൽ കാണാൻ പോവാന്ന് പറയുന്നത് വ്യത്യാസമില്ലേ? അതൊക്കെ പഴയ നിയമം മുഴുവൻ പിക്ചറുകളായിരുന്നു, ഇങ്ങനെ ഒരു രൂപങ്ങളെ ഉള്ളായിരുന്നു. എന്നാൽ പുതിയ നിയമം വന്നതുകൊണ്ടാണ്. അപ്പം ദാവീദിൻ്റെ ആഗ്രഹം മുഴുവൻ ജെറുസലേം ഒരു ദൈവത്തിൻ്റെ പട്ടണമായി മാറണം, അത് പണിയണം, ആ അഭിലാഷത്തിലേക്ക് താൻ വന്നു. ആദ്യം ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, ആദ്യം അപ്പൻ്റെ ആടുകളെ മേയ്ക്കുമായിരുന്നു. അന്നേരം ഉണ്ടായിരുന്ന ശത്രുക്കൾ, പ്രയാസങ്ങൾ. അപ്പോൾ പുള്ളിയുടെ പാട്ട്, പുള്ളിയുടെ ആരാധനയ്ക്ക് വേണ്ടി പുള്ളി എഴുതി വെച്ചിരിക്കുന്ന പാട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പുതിയ പാട്ട് നെസ്സി പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച മുതൽ ഓഫറിങ്ങിനേനും വന്ന് രണ്ട് ശീല് പുതിയത് പാട്ട് പഠിപ്പിക്കും. നമ്മൾ ജെറികോക്കോട്ടെ എന്നും കാണുന്ന ഞാൻ വിശ്വാസത്താൽ അത് നമ്മൾ ഇടിച്ചിട്ടു. ഇനി നമ്മൾ മുമ്പോട്ട് പോയി രണ്ട് പാട്ടുകൂടെ പുതിയ പഠിച്ചില്ലെങ്കിൽ മോശമാണ്. നമ്മളെന്ത് ഈ ഇതിട്ട് ഇഴുതി ഇടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോകട്ടെ. അതുകൊണ്ട് ഇനി നമുക്ക് പുതിയ പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞു ഇതില്ല. ദാവീദിൻ്റെ ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തനിക്ക് ആരാധന ആലയത്തിന് വേണ്ടി താനെല്ലാം ശേഖരിച്ചു വെച്ചെന്നും തൻ്റെ സ്നേഹിതൻ ഹിരാമിനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഇപ്പം പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ആരാധനയ്ക്ക് പാടാനുള്ള പാട്ട് വരെ താൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തെ പാട്ടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ പാടാൻ പോകുന്നത് അതാ. ആ ഫ്രാത്തിനെ കുറിച്ചൊക്കെ അടുത്ത ആഴ്ച നമ്മൾ, എന്നാൽ ഇവിടെ പഠിക്കാൻ പോകുന്നത് നമ്മൾ 124 സങ്കീർത്തനമാണ്. എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി. ആ 124 സങ്കീർത്തനം നമുക്കൊന്ന് വായിക്കാം. യാ, ഇതിൻ്റെ അകത്തെ കൺസെപ്റ്റ് അത്ഭുത ജാതി എന്നുള്ളതാണ്. പുള്ളി പറയുന്നത് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളൊരു അത്ഭുത ജാതിയാണ് അല്ലേ. നമ്മുടെ മലയാളത്തിൽ ഒരു പാട്ടുണ്ട്, യഹോവാ ദൈവമാ ജാതി. നമ്മളൊരു അത്ഭുത ജാതിയാണ്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പുതിയ നിയമ വിശ്വാസികൾക്ക് ചർച്ച് എ ബോഡി എന്നുള്ളൊരു ഇതാണ് ദൈവം തന്നെ എഫേസിൽ വന്നത്. അത് പറയുമ്പോൾ കുറച്ചുകൂടി ഞാൻ ശരിക്കും പറയാം. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നുള്ളത് ആരും ചിന്തിക്കരുത്. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ നമ്മളൊരു അത്ഭുത ജാതിയാണ്. വെള്ളം വിഴുങ്ങാനൊക്കെ ഇല്ല. ഇപ്പം ദാനിയലിൻ്റെ ചരിത്രം നോക്കിയാൽ ദാനിയലാണല്ലോ അവരെല്ലാം എൻകറേജ് ചെയ്തത്. അത് ദാനിയേൽ 70 കഴിയുമ്പോൾ ഈ ഇസ്രയേൽ ബാബിലോണിൽ നിന്ന് പോകുമെന്ന് ആരാ ഇരമ്യാ പ്രവാചൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ 9 അധ്യായം ദാനിയൽ ചാപ്റ്റർ 9 അത് വായിച്ചപ്പോൾ ആ താൻ ദൈവസന്നിധി ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇരമ്യാവ് അന്ന് എഴുതി വെച്ചത് പ്രവാസത്തിൽ വന്നപ്പം താൻ ബുക്കിൻ്റെ അകത്ത് നിന്ന് കണ്ടു. അപ്പോൾ തനിക്ക് എന്ത് ചെയ്യുന്നറിയാം, 70 കഴിയുമ്പോൾ ഒരു വിടുതൽ. അപ്പം നമ്മുടെ ചില പ്രോഫസീസൊക്കെ നമ്മൾ പറയുകയോ ആ ദൈവദാസം ഒന്ന് പ്രവചിച്ചു അതെനിക്ക് എൻ്റെ വാക്തത്വം കിട്ടി, ഞാൻ വേദവസ്വം വായിച്ച ഭിന്ന വാക്ക് എനിക്ക് വാക്തത്വം. ഈ വാക്തത്വങ്ങൾ ചിലപ്പോൾ അത് ലൈവ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനൊരാൾ വേണം നമുക്ക്. ജസ്റ്റ് ഇതല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എന്നാലേ മനസ്സിലാവുള്ളൂ. ഒന്ന് വായിക്കും, ദാനിയലിൻ്റെ പുസ്തകം ഒന്ന് എടുത്ത് പെട്ടെന്ന് എടുത്ത് പ്രൈസിലാവാം. 70 തങ്ങളെ ബാബിലോണിലേക്ക് വിട്ടത് ദൈവമാണെങ്കിൽ, കഷ്ടത്തിലേക്ക് വിട്ടത് ദൈവമാണെങ്കിൽ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസികമായ അല്പവ്യതകൾ നമുക്ക് വച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എഴുതിച്ചിട്ടുണ്ട്. അവൻ 70 കഴിയുമ്പോൾ എൻ്റെ പൈതലിനെ അങ്ങനെ താഴ്ത്തിക്കളയല്ലേ ഞാൻ. പ്രൈസിലാവാം. അവിടെ ദാനിയേലിന് കൊടുത്തിരിക്കുന്ന ബാബിലോണിലെ, എല്ലാവരും പറയും ബാബിലോണിലെ മന്ത്രിയായതാണ് വലിയ ശ്രേഷ്ഠതയെന്ന്. അതുകൊണ്ട് ബാബിലോൺകാർക്ക് നല്ലതായിരുന്നു, നല്ല കഴിവുള്ള ബുദ്ധിയുള്ള ചെറുപ്പക്കാരൻ അവരെ റൂൾ ചെയ്തു അല്ലേ. പക്ഷേ സ്പിരിച്വലി സ്പീക്കിംഗ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ദാനിയേൽ അവരുടെ ക്യാപ്റ്റിവിറ്റി നീ ജനത്തെ വിടിവിക്കാൻ വേണ്ടി അവർ ദാനിയേൽ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ഈ ജനത്തെ വിടിവിപ്പാൻ വേണ്ടി, ഈ കഷ്ടം ഇരിക്കുന്ന ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളും കഷ്ടത്തിൽ കൂടെ പോകുമ്പോൾ നമ്മൾ അറിയാത്ത ചിലരെ പ്രാർത്ഥിക്കാൻ പോലും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഈ ജനം വളരെ പ്രയാസത്തിൽ കൂടെ പോകും, അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും കഴിയുന്നില്ല, അവർ വേദനയിൽ കൂടെ കടന്നു പോകും, അവരെ കൊണ്ട് കഴിയില്ല. അപ്പം അവരെ ഉച്ചരിക്കേണ്ടതിന് ഒരു ദൈവ പൈതലിനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പ്രൈസിലോ. പക്ഷെ പണി എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഗവർണറാണ് ബാബിലോണിൽ. പക്ഷേ ദാറ്റ് ഈസ് എ പൊളിറ്റിക്കലി സ്പീക്കിംഗ്, ബട്ട് സ്പിരിച്വലി സ്പീക്കിംഗ് ഹീ ഈസ് എ മാൻ, ഹീ ഈസ് എ പ്രേയിങ് മാൻ ഫോർ ദ ഡെലിവറൻസ് ഓഫ് ഹിസ് പീപ്പിൾ. എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം അതുവരെ വെച്ചിട്ടുണ്ട്. നമ്മളെ ആയിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും കയറി വിമർശിക്കില്ല. നമ്മൾ അറിയാത്ത എത്രയോ പേരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് കാര്യം എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ്. അപ്പോൾ ദാനിയേൽ അവിടെ ഇരുന്ന് വായിച്ചു, ഇരമ്യാവിൻ്റെ പുസ്തകം വായിച്ചു, 70 കൊണ്ട് തീരും അവിടെ പറ. അത് മാത്രമല്ല, നമുക്കറിയാം പഴയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ഇല്ലെങ്കിൽ പ്രാവചി അല്ലെങ്കിൽ എന്താ പറയുന്നത് എസ്കറ്റോളജി ഇല്ലെങ്കിൽ ഭാവിശാസ്ത്രം എന്ന് പറയുന്നത് ദാനിയേലിൻ്റെ പുസ്തകമാണ്. ദാനിയലിൻ്റെ പുസ്തകം പഠിച്ചാൽ മാത്രമേ വെളിപ്പാട് പുസ്തകമേ ഒക്കുള്ളൂ. എന്നാൽ അല്പം യേശുക്രിസ്തുവിനെ പറ്റി ഒരു ചെറിയ ലാഞ്ചനം കൊടുത്തിട്ടവിടെ നിൽക്കുക. കാര്യം വിശേഷം വന്ന് വരാഞ്ചത് കൊണ്ട്, അഭിഷക്തം വരാത്തത് കൊണ്ട് പറഞ്ഞു മനസ്സിലായി. അപ്പോൾ പൂർണ്ണമായ വിടുതലിന് എന്താണെന്നറിയാം, യേശുക്രിസ്തുവിൽ കൂടി ഉള്ളതാണെന്നും വരുന്നുണ്ട്. പ്രൈസിനോട്. അപ്പം ഞാൻ പറഞ്ഞൊരു താല്പര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് പോലും നമ്മൾ ആയിരിക്കുന്ന യാദർശ്യം അല്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയ പ്ലാനിൽ കൂടെയായിരുന്നു നമ്മോട് ഒത്തിച്ച് വസിക്കുവാനും പ്രവർത്തിക്കുവാനും വരെ ആൾക്കാരെ കൽപ്പിച്ചു. ദാനിയേലിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ക്യാപ്റ്റിവിറ്റിയിൽ ഇരുന്ന ജനത്തെ കൊണ്ടുവരുവാനും, അത് ഇരമ്യാവ് ഇവിടെ യുദ്ധം നടന്നുകൊണ്ട് എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോവുക, എല്ലാം നശിച്ച് എല്ലാം പോയി കഴിയുമ്പോൾ നാട്ടിലൊരു കാര്യമുണ്ട്. നാട്ടിലൊരാളിങ്ങനെ തെങ്ങ് കയറി തേങ്ങയിട്ട് നാളികേര ഇട്ട് ജീവിക്കുന്ന ഒരു തൊഴിലാളി ഇങ്ങനെ വീണപ്പോൾ എൻ്റെ വൈഫ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ടു ലേറ്റ് താമസിച്ചു പറഞ്ഞു. പറഞ്ഞു യജമാൻ എന്നെ വീണ് കിട്ടണ്ടേ ഒന്ന് കൊണ്ടുവരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ല എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ പറഞ്ഞ ആൾ മരിച്ചു പോകുന്നു പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ആ കണ്ണെ കൊള്ളേണ്ടിയതായിരുന്നു, വിരിയത്തെ കൊണ്ടുപോയി. ഇനി എന്ത് ഹോപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇസ്രയേലിന് യാതൊരു ഹോപ്പും ഇല്ലാതിരുന്ന സമയത്താണ് യിരെമ്യാവ് പ്രവചിച്ചത്. അതിന് യിരെമ്യാവിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് സബ്ജക്റ്റ് മാറിപ്പോകില്ല, ഞാൻ ഇവിടെ കൊണ്ടുവരാം, ഇവിടെ കൊണ്ടുവരാം. സബ്ജക്റ്റ് മാറി യിരെമ്യാവിനോട് പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാവിനോട് എന്താ പറഞ്ഞെന്നറിയാവോ? നമ്മൾ പറയുക റിയൽ എസ്റ്റേറ്റും പോയി സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം നശിച്ചിരിക്കും പറയാം, കുറേ കാശ് കൊടു നീ മേടിച്ച് വെക്കടാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? യിരെമ്യാവ് അവിടെ പോയി നിലം മേടിച്ച് ഒരു എക്സെൻട്രിക്കായിട്ട് നമുക്ക് തോന്നി, ഇതിന് വട്ടാണോ, എല്ലാം നശിച്ചു പോകുമ്പോൾ എന്തോ പോവുക പുള്ളി, യുദ്ധം വന്ന് പ്രശ്നങ്ങൾ വന്ന് രാജ്യം എന്തിനാണ് കഷ്ടത്തിലേക്ക് പോകാൻ പോകുമ്പോൾ പുള്ളി എന്തോ പോവുക, പുള്ളി നിലം മേടിക്കാൻ പോവുക. അതിൻ്റെ അർത്ഥം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീണ്ടെടുപ്പുണ്ട് എന്നുള്ളതാ പ്രൈസരാണ്. അതിൻ്റെ അർത്ഥം എന്നാണെന്ന് ചോദിച്ചാൽ ആത്മീയ അർത്ഥം, അത് പൊളിറ്റിക്കലി സ്പീക്കിംഗ്, പക്ഷെ സ്പിരിച്വലി എൻ്റെയും നിങ്ങളുടെയും എടുക്കൽ ശത്രു വന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ ചുരുള് എൻ്റെ ഈ മൺപാത്രത്തിൽ വേദപുസ്തകം ഇല്ല വചനം എൻ്റെ ഹൃദയത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്, ആധാരം വെച്ചിട്ടുണ്ട് ഹൃദയത്തിൽ പ്രയിച്ചിട്ടുണ്ട്. അല്ലല്ല, അത് ഭൂമിയെ കുഴിച്ചിട്ട് പ്രയിച്ചല്ലോ. എന്തിനാ ഭൂമിയെ കുഴിച്ചിട്ടത്? ഈ സ്ഥലത്തിന് വീണ്ടെടുപ്പുണ്ട്. ഒരു മനുഷ്യനായ നമ്മൾ, ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ജീവിച്ച് മരിച്ചെന്നിരിക്കട്ടെ, അതാണല്ലോ, നിങ്ങളെ ആരും പറയില്ല, ഞാൻ മരിച്ചെന്നിരിക്കട്ടെ, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഈ വചനമാകുന്ന ആധാരം വെച്ച് മൺകൂടാരം മൺപാത്രത്തിൽ കുഴിച്ചിടാനാണ് പറഞ്ഞേക്കുന്ന ദൈവം. അതാണ് അതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉയർപ്പുണ്ട്, ഒരു വിടുതലുണ്ട്, ഒരു ഉദ്ധാരണമുണ്ട്, ഒരു മടങ്ങിവരവുണ്ട് പ്രൈസില. അതാണ് ദർശനം പ്രൈസില. ഇപ്പം മനസ്സിലായോ? ക്രിസ്ത്യൻസ് എന്താ പറയുന്നത്? നമ്മൾ എന്ത് ചെയ്തു? വചനം കേട്ടിട്ടില്ലേ, പ്രസംഗം കേൾവിയാലാണ് വിശ്വാസത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട്? യിരെമ്യാവിൻ്റെ ചരിത്രത്തിലെ മൺപാത്രത്തിലെ ആധാരം എന്ന് പറയുന്നത് ഇന്ന് നാം ഈ കാണുന്നത്, നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരും ആധാരം മേടിച്ച് വിലയ്ക്ക് മേടിച്ച് ആധാരം ഇട്ട് വെച്ചിരിക്കുക, വചനം തന്നിരിക്കുക, മൺപാത്രങ്ങളാണ്. ഇത് മരിച്ചുകൊണ്ട് കുഴിച്ചിട്ടാലും ഇതെന്ത് ചെയ്യുന്നറിയാം? പൊങ്ങി വരും പ്രയോജനം. അപ്പോൾ ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ ഇരിക്കണം. എന്നാൽ പൊളിറ്റിക്കലി എന്ത് വരുമ്പോൾ എന്താ? യുദ്ധമാണ്, പ്രശ്നമാണ്, കഷ്ടമാണ്, ആശയ്ക്കും ഇതില്ല. അപ്പോൾ അന്ന് എഴുതി വെച്ചതാണ് 7 വർഷം കഴിയുമ്പോൾ തീർന്നു വരും. അതാരെ ആരെ ക്വക്കൻ ചെയ്തു? ദാനിയലിനെ ക്വക്കൻ ചെയ്തു. ദാനിയൽ എന്ത് ചെയ്തു? ദാനിയൽ പ്രാർത്ഥിച്ചു. എപ്പറ മനസ്സിലായി? ഈ സെയിം വേ നമ്മളെ ആയിരിക്കരുത്. ദാവീദിന് ചെറുപ്രായത്തിലെ കൊടുത്തിരിക്കുന്ന ആ വലിയ ദർശനമാണ് യഹോവയുടെ അഭിഷക്തനായ ദാവീദ് ആലയം പണിയുമെന്നും ജെറുസലേം പണിയുമെന്നും ഇതെല്ലാം പ്രയിച്ചിട്ടു. അതിനുള്ള സ്ട്രഗിളിങ്ങും അതിനെക്കുറിച്ച്, അപ്പോൾ അന്ന് പാടേണ്ടി ഒരു പാട്ടുകൂടെ താൻ എഴുതി വച്ചിരിക്കുന്നത്, ഇസ്രയേൽ മക്കളുടെ മിസ്രയീമിൽ മുതൽ ദാവീദിൻ്റെ കാലം വരെ കടന്നുപോയ കഷ്ടങ്ങളിൽ നമ്മളൊരു അത്ഭുത ജാതിയാണെന്ന് ഇവരെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ദാവീദ് എഴുതി വച്ചിരിക്കുന്ന പാട്ടാണ് പ്രയിച്ചിട്ടു. നമ്മളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എഴുതി വെക്കുമോ? പറയണം നമ്മൾ കടന്നുപോയ കഷ്ടങ്ങളും പ്രയാസങ്ങളും. അപ്പോൾ അവരിതോർത്ത് മനസ്സിൽ വെക്കുമ്പോൾ എൻ്റെ പേരൻസ് ഇതുപോലെ പോയപ്പോൾ അതിനെ അതിജീവിച്ചവരാണല്ലോ, നമ്മളൊരു അത്ഭുത ജാതിയാണല്ലോ. അത്രയും ദാവീദ് അതേ നോക്കുന്നുള്ളു. അപ്പോൾ ആ സങ്കീർത്തനം ഇസ്രയേൽ പറയും, യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ യാ പിൽഗ്രിംസ് പാടുവാ പ്രൈസ്. ഇനി ദാവീദിൻ്റെ ജീവിതത്തിൽ നോക്കി, കരടി സിംഹം അതിനിരയാകാമായിരുന്നു, എനിക്ക് പ്രയാകാമായിരുന്നു. ദാനിയലിനെ നോക്കിക്കേ, ചിലരൊക്കെ പറയുന്നുണ്ട് ദാനിയലിനെ സിംഹം ഇങ്ങനെ വാ പൊളിച്ചുകൊണ്ട് പഴയ പോലെ അതിൻ്റെ ഈ ജോയിൻ്റ് ഒന്നും അങ്ങോട്ട് അങ്ങ് അനങ്ങുന്നില്ല, പുള്ളിക്കാരനേക്ക് നഖമെല്ലാം കൂടെ അകത്തോട്ട് ഇങ്ങനെ ഈ എയർക്രാഫ്റ്റിൻ്റെ ഈ ലാൻഡിങ് ഗിയർ പോകുന്ന പോലെ അങ്ങ് പോയി, അത് ഇതങ്ങ് വിശന്ന് അങ്ങ് അനങ്ങ് അവിടെ കിടന്നു. ദാനിയൽ ചെന്ന് അതിൻ്റെ പുറത്താണ് കിടന്നെന്ന് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നില്ല പുള്ളി, അല്ല നമ്മായിപ്പോൾ ഇതെല്ലാം ഇപ്പോൾ വായും തുറക്കാനൊക്കെ ഇത് ഇങ്ങനെ നോക്കുന്നുണ്ട്. കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദാനിയലുണ്ട്, ദാനിയൽ നല്ല ആയിട്ട് ഫെതറെ കടന്ന് ഉറങ്ങിയെന്നാണ് പറയുന്നത് പ്രൈസ്. അതുപോലെ തന്നെ ദാവീദിൻ്റെ ജീവിതത്തിൽ നോക്കി, ശുഭോർ കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിനെതിരായി ശത്രു വരും, കഷ്ടത വരും, പ്രശ്നങ്ങൾ വരും, പക്ഷേ ഈ ജാതിയെ ഒതുക്കാനായിട്ട് പക്ഷി വേട്ടക്കാരുടെ ചിലർ പറയുന്നത് അത് പിൻകാലത്തുണ്ടായ ഇത് ഈ ഹാമാൻ്റെയും മൊറദക്കാരുടെയൊക്കെ ചരിത്രം പോലെ കണികൾ വെച്ചിട്ടുണ്ട് ഇസ്രയേലിന് വേണ്ടി, ഇസ്രയേൽ ജാതിയെ വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെബുക്കനേസറിൻ്റെ കാലത്തും ദാനിയലൊക്കെ ഉണ്ടായിരുന്നു, അവർക്കെതിരായി ജോലിസ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ അവരെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊക്കെ നമ്മെ നശിപ്പിക്കാൻ നോക്കുന്ന അനേക കണ്ണുകളുണ്ട്, നമുക്കെതിരെ വയ്ക്കുന്ന ശത്രു വയ്ക്കുന്ന അനേക കണികളുമുണ്ട്. ആ കണികളിലൊന്നും ആര് വിടുകയില്ല, നമ്മളാരും പെടാറില്ല. പ്രൈസിലോട് സ്തോത്രം. അത് പറയാനായിട്ട് പറ്റുന്നൊരു കാര്യമല്ലെങ്കിലും ഒരിക്കലും അറിയാമോ, കേരളത്തിലൊരു ഒരു ട്രിവാൻഡ്രത്തേക്ക് പോയൊരു ഒരു ട്രെയിൻ മറിഞ്ഞ കഥ അറിയാമോ? പക്ഷേ അത് നമുക്ക് പറയാനൊക്കെ പാവങ്ങൾ ഒരുപാട് പേര് മരിച്ചു. അപ്പോൾ നമ്മളറിയപ്പെടുന്നൊരു പാസ്റ്റർ ലേറ്റായി പോയിട്ട് കാറ് ഓടിച്ച് ചെങ്ങന്നൂർ സ്റ്റേഷൻ തിരുവല്ലയിൽ ചെന്നിട്ട് ട്രെയിനിലെ കയറാനായിട്ട് ചെന്നപ്പോൾ ഈ ട്രെയിൻ വിടുവാ. അപ്പോൾ കുറേ ചെറുപ്പക്കാർ കൂടിയിരുന്നു, അവർക്ക് മനസ്സിലായി ഉപദേശി ഹൂയ് ചാട് ഉപദേശി എന്നൊക്കെ പറഞ്ഞു. ഉപദേശിക്ക് ചാടാൻ നോക്കിയിട്ടൊന്നും ചാടിയില്ല, ഉപദേശിക്ക് കയറാനും ഒത്തില്ല. പുള്ളിക്ക് അങ്ങ് വലിയ സങ്കടമായി. പിള്ളേർ കൂവിയതാണ് പുള്ളിയുടെ ഏറ്റവും നല്ല ചെറുപ്പക്കാരല്ലേ കോളേജിൽ പഠിക്കുന്നത്, എല്ലാം കൂടെ കൂവി ഉപദേശിച്ച് ചാടു ഉപദേശിച്ച് ചാടാന്നൊക്കെ പറഞ്ഞു. ആ പുള്ളിക്കാരൻ്റെ സാക്ഷ്യം പുള്ളിക്കാരൻ ആ ട്രെയിൻ മിസ്സായി, പുള്ളിക്കാരന് വലിയ സങ്കടമായി പുള്ളിക്കാരൻ ചെയ്യലുണ്ട്. അങ്ങനെയുള്ള പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് അതിലുണ്ടായിരുന്ന പുള്ളിക്കാരൻ്റെ ജീവിതം എന്തുമായിരുന്നു? അന്നാ പാവങ്ങൾ ഒരുപാട് മരിച്ചു. ഞാൻ അതിൻ്റെ അകത്ത് സഹതപിക്കുന്നു. എന്ന് വെച്ചാൽ ലോകത്തിൽ ശത്രു ഒരുപാട് കണികൾ വയ്ക്കും. ഒരു പക്ഷേ ഞാൻ പറയുന്ന ദൈവമക്കൾക്ക് വേണ്ടി വെക്കുന്ന കണികളായിരിക്കും ഒരുപാട് ലോകജാതികളും പോയി ഈ കണിയിൽപ്പെടുന്നത്. യോന ദൈവത്തെ അനുസരിക്കാതെ പോയപ്പോൾ ആ കപ്പൽ മൊത്തം തകരണ്ടായിരുന്നു അല്ലേ? അല്ലേ? അപ്പം ദൈവമക്കളെ ഒരു കാര്യം ഓർത്തോണം, നമ്മളൊരു അത്ഭുത ജാതിയാണ്. ഞാൻ ഇവിടെ കൊണ്ട് നിൽക്കുക, നമുക്കിന്ന് സഭായകം തുടങ്ങുവാനെല്ലാം ആ വർഷിപ്പിനുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് നേരത്തെ തുടങ്ങുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമുക്ക് കണികളും കാര്യങ്ങളും എല്ലാം പറയണ്ട. ഈ ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരിക്കണം. അതിനെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പുതിയ നിയമത്തിലെ ഭാഷ്യം എന്തുവാ റോമാലേഖനത്തിലുണ്ട്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. ഈ സെയിം തിങ് ഇസ്രയേല് പറയുന്നത്, ഒരു രാജാവ് ദാവീദ് ഇതിൻ്റെ പോലൊരു രാജാവ് ഉണ്ടായിട്ടില്ല. ഷൗലിൻ്റെ കൺസെപ്റ്റ് എല്ലാം വ്യത്യാസമായിരുന്നു, ചിന്താഗതി എല്ലാം ആയിരിക്കുന്നു. പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം ഉണ്ടാക്കാനാണ് നോക്കിയത്. ദാവീദോ ദാവീദിന് വേണ്ടിയിട്ടല്ല, ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് വേണ്ടി ഒരു രാജ്യം, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി രാജ്യം, ഒരു ആരാധനാലയം, ഇതായിരുന്നു ദാവീദ്. ഷൗലിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള കാര്യമേ ഇല്ല. എന്നാൽ ഷൗല് ദാവീദിനേക്കാളൊരു അഭിഷേകം കിട്ടിയ മനുഷ്യനാണ്. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കും, അഭിഷേക പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കമന്നു വീണ് കടന്ന് പ്രവചിച്ച പാർട്ടിയാണ്. ഒരുപാട് അഭിഷേകം കിട്ടിയതാണ്. പോട്ടെ, നമുക്കതല്ല വിഷയം. ഇത്രയേ ഉള്ളൂ, ദാവീദ് അവസാനം എഴുതി വച്ചിരിക്കുകയാണ്, ആരാധിക്കുവാൻ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. പ്രസിഡന്റ് തൻ്റെ വലിയ കഷ്ടത, ഇസ്രായേലിൻ്റെ കഷ്ടതയും നമ്മൾ ദൈവാലയത്തിൽ കടന്നു വരുമ്പോൾ പറഞ്ഞു, കർത്താവെ നീ എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ, യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ, സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി തന്ന കർത്താവ് അതോടുകൂടി സഹേലവും നൽകാതിരിക്കുക. വി ഹാവ് ടു ക്ലെയിം ഇറ്റ്. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതുകൊണ്ട് ഞാൻ ഇന്ന് പോസ് ചെയ്ത് പറഞ്ഞോട്ടെ, സൺഡേ സ്കൂളാണെന്ന് എനിക്കറിയാം, പ്രസംഗവും അല്ലെന്ന്. നിന്ന് രാവിലെയും പറയുക, നാം പലപ്പോഴും ക്ലെയിം ചെയ്യുകയില്ല, നാം ക്ലെയിം ചെയ്യണം. യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. ദാവീദ് പറഞ്ഞു, ഇസ്രയേലിൽ പറയണോ, ഇസ്രയേൽ എന്താ പറയേണ്ടത്? യഹോവ എൻ്റെ പക്ഷത്തില്ലെങ്കിൽ ശത്രു എന്നെ വിഴുങ്ങി കളയുമായിരുന്നു. എന്നാൽ ഒരു ദൈവവിധലായ നമ്മൾ എന്താ പറയേണ്ടത്? യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. വി ഹാവ് ടു ക്ലെയിം ഇറ്റ്. എന്നാൽ മാത്രം വിക്ടറി നമുക്ക് എടുക്കാനൊക്കെ ഉള്ളൂ. പ്രൈസ് ലോർഡ്. ഓൾറെഡി വിക്ടറി നമുക്ക് തന്നിരിക്കുക. ദാനിയലിന് 70 വർഷം മുമ്പ് വിടുതലുണ്ടാവുമെന്നുള്ള വിക്ടറി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. പക്ഷേ ആ വ്യവസ്ഥയിലേക്ക് നമ്മൾ ആക്റ്റീവ് ആകുന്നെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും എതിരായി ശത്രു വെച്ചിരിക്കുന്ന എല്ലാ ആഴങ്ങൾ, തന്ത്രങ്ങൾ, ആ പ്ലാനുകൾ 2013 തുടർന്നുള്ള ദിവസങ്ങളിൽ ശുശ്രൂഷയിൽ, കുടുംബജീവിതത്തിൽ, പഠിത്തത്തിൽ, ആരോഗ്യത്തിൽ, ഏതെല്ലാം ഉണ്ടോ നമുക്ക് പറയാം, യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആറ്. പഴയ നിയമ വിശുദ്ധന്മാർ പാടിയതല്ല, നമുക്കൊന്നുകൂടെ പറയാം, യേശു എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ, യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ, സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി കർത്താവ് തന്നത് കൊണ്ട് ഹല്ലേലൂയ, അതോടുകൂടി എല്ലാം എനിക്ക് തരും, സകലതും എനിക്ക് നൽകിത്തരും. ഹല്ലേലൂയ, സ്തോത്രം. ഇഫ് ഗോഡ് ഈസ് വിത്ത് മീ, ഫോർ മീ, ഹൂ ക്യാൻ അഗൈൻസ്റ്റ് അസ്? ദ വൈൽ വി സിന്നേഴ്സ് ഈ ഷോഡ് മേഴ്സി, ഈ സെൻഡ് ഹിസ് ബിഗോട്ടൻ സൺ, ആഫ്റ്റർ വി റെക്കൺസിൽ വിത്ത് ഹിം, ഹൗ മച്ച് മോ ഈ ലവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ എനിക്ക് വേണ്ടി കർത്താവിനെ തന്നെങ്കിൽ നിരന്ന ശേഷം എത്രയധികമായി അവൻ എന്നെ സ്നേഹിക്കും, എന്നെ അനുഗ്രഹിക്കും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പം തന്നെ ആരാധനയ്ക്ക്